الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത് ദർസെ ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറ ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 54 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഒടുവിൽ ഈസ അലൈഹിസ്ലാമിനെ ഇസ്രയേലിലെ ഭരണകൂടവും പ്രമാണിമാരുമൊക്കെ കൈയൊഴിയുകയാണ്. അവർ ഈസ അലൈഹിസ്ലാമിന് നേരെ പല വിധത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് പീഡനത്തിലേക്ക് കടന്നു. ആ ഘട്ടത്തിൽ ഈസ അലൈഹിസ്ലാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് സഹായികളായി ആരുണ്ട് എന്ന് പൊതുസമൂഹത്തോട് ചോദിക്കുന്നു. അങ്ങനെ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഹവാരികൾ ഈസ അലൈഹിസ്ലാമിന് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നു. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം വീണ്ടും മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തില് 54-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഉണർത്തിയിട്ടുണ്ട്, വമക്കറു വമക്കറല്ലാഹ്. അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു, അള്ളാഹുവും ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അള്ളാഹു തന്ത്രശാലികളിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തുകൾ അവസാനിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 55 മുതലുള്ള ആയത്തുകളുടെ ആശയം നമുക്ക് ഗ്രഹിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قال الله يا عيسى إني متوفيك ورافعك إلي ورافعك إلي ومطهرك من الذين كفروا وجاعل الذين وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا في الدنيا والآخرة وما لهم من ناصرين وأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين ذلك نتلوه عليك من الآيات والذكر الحكيم. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രയേലിലെ യഹൂദ വിഭാഗം ഈസ അലൈഹിസ്ലാമിനും അനുയായികൾക്കും നേരെ നടത്തിയ പലവിധ കുതന്ത്രങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അത് പല രൂപത്തിലായിരുന്നു. ഈസ അലൈഹിസ്ലാമിനെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുക, അതുപോലെ ഈസ അലൈഹിസ്ലാം പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് ബോധപൂർവം ചിലത് ചികഞ്ഞെടുത്തിട്ട് ഈസ അലൈഹിസ്ലാമിനെതിരിൽ തന്നെ അത് പ്രയോഗിക്കുക, ഇങ്ങനെ പല കുതന്ത്രങ്ങളും. അതിലുപരിയാണ് ഈസ അലൈഹിസ്ലാമിനെ വധിച്ചു കളയാനുള്ള കുതന്ത്രം അവര് പ്രയോഗിക്കുന്നത്. ഒരിക്കലും അവര് ഈസ അലൈഹിസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, സീസർക്ക് നികുതി കൊടുക്കാമോ? അന്നത്തെ ഭരണാധികാരിയായ റോമ സീസർക്ക് നികുതി കൊടുക്കാമോ എന്ന് ചോദിച്ചു. സീസർ ബഹുദൈവാരാധകനാണ്. അപ്പൊ നികുതി കൊടുക്കാം എന്ന് പറഞ്ഞാല് അവരെന്താ പറയാന്നറിയാം, തൗറാത്തിനെ തള്ളിക്കളഞ്ഞ് ബഹുദൈവ വിശ്വാസിയായ സീസറെ അംഗീകരിച്ചു എന്നവർ പറയും. കാരണം നികുതി കൊടുക്കാം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി കൊടുക്കരുതെന്ന് പറഞ്ഞാലോ ഭരണകൂടത്തെ ധിക്കരിച്ചു എന്ന് പറയും. അപ്പോഴാണല്ലോ ഈസാ അലൈഹി ഇസ്ലാം പ്രസിദ്ധമായ ഒരു വചനം അരുളുന്നത്, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക് എന്നൊരു പ്രയോഗം ഈസാ അലൈഹി ഇസ്ലാം നടത്തുന്നത് ആ ഘട്ടത്തിലാണ്. പക്ഷേ അത് തൽക്കാലം തന്ത്രപരമായിട്ട് രക്ഷപ്പെടാൻ നടത്തിയ ഒരു പ്രയോഗം മാത്രമായിരുന്നു. പക്ഷെ അത് പിൽക്കാലത്ത് ചിലർ ഏറ്റെടുക്കുന്നുണ്ട്. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായം പോലും അതിനെ വല്ലാതെ അങ്ങ് ആവിഷ്കരിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ദീന് വേറെ ദുനിയാവ് വേറെ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ അബദ്ധമായിരുന്നു ആ സംഭവിച്ചത്. അപ്പൊ ഇത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു തന്ത്രപരമായ മറുപടി ആയിരുന്നു യഥാർത്ഥം. അതേപോലെ യേശുവിന്റെ 12 ശിഷ്യരിൽ കപടനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആരാണത്? യഹൂദ എന്ന് പറയുന്ന ശിഷ്യനാണ്, ജൂദാസ്. ആ യഹൂദയ്ക്ക് കൈക്കൂലി കൊടുത്തിട്ട് യേശുവെ വധിക്കാൻ വേണ്ടിയിട്ട് ഒറ്റുകൊടുക്കാൻ സമ്മതിപ്പിച്ചത് ആരാണ്? ഈ യഹൂദികളാണ്. ഈസാ അലൈഹി ഇസ്ലാം എവിടെയാണ് ഉണ്ടാവുക എന്ന കാര്യം, ആ രഹസ്യം ഒറ്റുകൊടുത്തത് യഹൂദയാണല്ലോ. അപ്പൊ അതിന് പ്രേരിപ്പിച്ചത് ഈ യഹൂദികളായിരുന്നു, അവരുടെ കുതന്ത്രമായിരുന്നു എന്ന് കാണാം. ഇത്തരത്തിലുള്ള എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരറിയാത്ത മാർഗങ്ങളിലൂടെ നിഷ്ഫലമാക്കി കളഞ്ഞു എന്നതാണ് പഠിച്ചവന്റെ ഏറ്റവും വലിയ തന്ത്രം. അതില് ഈസാ അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പ്രയോഗിച്ച തന്ത്രമാണ് 55-ാമത്തെ ആയത്തിലെ വിഷയം. ഇത് ഖാലല്ലാഹു എന്നാണ് ആയത്തിന്റെ തുടക്കം. അള്ളാഹു ഇങ്ങനെ പ്രസ്താവിച്ചത് അവന്റെ ഒരു തന്ത്രമായിരുന്നു. കഴിഞ്ഞ ആയത്തിനോട് ചേർത്തുകൊണ്ട് മനസ്സിലാക്കാം എന്താണ് ആ പ്രസ്താവന എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ അവരുടെ ഇത്തരം ഗൂഢാലോചനകളെ കുറിച്ചാണ് പറയുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിനെ വധിക്കുക, അതുപോലെ ശിഷ്യന്മാരെ അടിമകളാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ഈസാ അലൈഹി ഇസ്ലാം അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. താങ്കളെ വധിച്ചു കളയൽ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രമാണിമാരുടെ വ്യാമോഹം മാത്രമാണ്, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇസ്രായേലിയർക്ക് താങ്കളെ വേണ്ടെങ്കിൽ ഞാൻ താങ്കളെ തിരിച്ചു വിളിക്കും, എങ്ങോട്ട്? എന്നിലേക്ക് തന്നെ തിരിച്ചു വിളിക്കും. അവർക്ക് താങ്കളെ തൊടാൻ കഴിയാത്ത വിധം താങ്കളെ എന്നിലേക്ക് ഉയർത്തും എന്ന് അള്ളാഹു തആല ഈസാ അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിക്കാൻ പോവാണ്. അങ്ങനെ അവരുടെ എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും, ഉരുട്ടുബുദ്ധിയിൽ നിന്നും താങ്കളെ ശുദ്ധീകരിക്കും. താങ്കളുടെ യഥാർത്ഥ ശിഷ്യന്മാരെ നിന്ദിച്ചു കളയാൻ, അടിമകളാക്കാനൊന്നും അവർക്ക് കഴിയില്ല. താങ്കളെ പിന്തുടരുന്നവർ എന്നും മികച്ചവരായിരിക്കും. മാത്രമല്ല, പിന്നീട് പരലോകത്ത് ഉണ്ടല്ലോ ഈ വിശ്വാസികളും അവിശ്വാസികളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സന്ദർഭം വരാൻ പോകുന്നു. അന്ന് നിങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളിൽ തീരുമാനം ഉണ്ടാവും. അപ്പോ അറിയാം ആരാണ് യഥാർത്ഥത്തിൽ നിന്ദ്യരായവർ, ആരാണ് ആദരണീയരായവർ എന്ന് അവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇത് ഖാലല്ലാഹു, അള്ളാഹു തആല പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ ഈസാ, ഈസാ അലൈഹി ഇസ്ലാമിനെ നേരിട്ട് വിളിക്കുകയാണ്. കാരണം ഇത് ആശ്വാസ വാക്കുകൾ കൂടിയാണ്. യാ ഈസാ, ഓ ഈസാ, ഇനി നിശ്ചയം ഞാൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും അടുത്ത് നിന്നുകൊണ്ടുള്ള സാന്ത്വനമാണ്. ഇനി മുതവഫീക, നിശ്ചയം ഞാൻ നിന്നെ തിരിച്ചു വിളിക്കുന്നവനാണ്. വറാഫിഉക ഇലയ്യ, നിന്നെ എന്നിലേക്ക് റാഫിഉ, ഉയർത്തുന്നവനുമാണ് ഞാൻ. വ മുതഹ്ഹിറുക, നിന്നെ ശുദ്ധി ചെയ്യുന്നവനാണ്. മിനല്ലദീന കഫറു, ഈ സത്യനിഷേധികളുടെ മലിനമായ ഈ ചുറ്റുപാടിൽ നിന്ന് നിന്നെ ശുദ്ധി ചെയ്തെടുക്കുന്നവനാണ് ഞാൻ. മാത്രമല്ല, നാലാമതായിട്ട് പറയാണ്, വജാഇലുല്ലദീന ഇത്തബഊക, വജാഇൽ ആക്കുന്നവനുമാണ്, അല്ലദീന ഇത്തബഊക, നിന്നെ പിൻപറ്റിയവരെ, ഫൗഖല്ലദീന കഫറു, സത്യനിഷേധികൾക്ക് മുകളിൽ, ഫൗഖ മുകളിലേക്ക് നിന്നെ ഉയർത്തും, അഥവാ അവരെക്കാളും മികച്ചവരാക്കും. ആരെ? നിന്നെ പിൻപറ്റിയവരുണ്ടല്ലോ, ഇത്തബഊക, നിന്റെ അനുയായികളെ, നിന്നെ പിൻപറ്റിയവരെ സത്യനിഷേധികളെക്കാൾ മികച്ചവരായിട്ട് നാം കൊണ്ടുവരും. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും അവർക്ക് ശ്രേഷ്ഠതയും മഹത്വവും നിലനിർത്തും. എന്നാണ് മറ്റൊരു വാഗ്ദാനം. എന്നിട്ട് പറയാണ് സുമ്മ ഇലയ്യ മർജിഉക്കും, സുമ്മ പിന്നീട് ഇലയ്യ എന്നിലേക്കാണല്ലോ മർജിഉക്കും നിങ്ങളുടെ മടക്കം. എല്ലാവരും മടങ്ങും, യഹൂദരും മടങ്ങും, അതുപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരും എല്ലാവരും മടങ്ങും. സുമ്മ ഇലയ്യ മർജിഉക്കും, പരലോക ബോധത്തിലേക്ക് പോവാണ്. ഫഅഹ്കുമു ബൈനക്കും, എന്തിനാണ് പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത്? ഫഅഹ്കുമു, ഞാൻ വിധി കൽപ്പിക്കും, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, ഫീമാ ഒരു കാര്യത്തിൽ, കുന്തും നിങ്ങൾ ആയിരിക്കുന്നു, ഫീഹി ആ കാര്യത്തില്, തഖ്തലിഫൂൻ ഇഖ്തിലാഫ് ഭിന്നാഭിപ്രായമുള്ളവരായിട്ടുണ്ടല്ലോ, നിങ്ങൾ ഭിന്നിച്ചത് ഏതൊരു കാര്യത്തിലാണോ ആ കാര്യത്തിൽ ഞാൻ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈസ അലൈഹി ഇസ്ലാമിന് നൽകുന്ന വാഗ്ദാനം. അപ്പൊ അഞ്ച് കാര്യങ്ങൾ ഇവിടെ പടച്ച തമ്പുരാൻ ഈസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്, ഈസ അലൈഹി ഇസ്ലാമിന് നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇന്നി മുത്തവഫീഖ്, നിന്നെ ഞാൻ തിരിച്ചു വിളിക്കുന്നവനാണ് എന്നതാണ്. രണ്ടാമത്തേത് വറാഫിഉക ഇലയ്യ, എന്നിലേക്ക് ഞാൻ നിന്നെ ഉയർത്തുന്നവനാണ്. മൂന്നാമത്തേത് വമുതഹിറുക മിനല്ലദീന കഫറു, അവിടുത്തെ യഹൂദരായ സത്യനിഷേധികളുടെ സകല വൃത്തികേടുകളിൽ നിന്നും ഇത്തരം പ്രവൃത്തികളിൽ നിന്നൊക്കെ നിന്നെ ശുദ്ധി ചെയ്യുന്നവനാണ് ഞാൻ. നാലാമത് പറഞ്ഞു വജാഇലുല്ലദീന തബഉക, താങ്കളെ പിൻപറ്റിയവരുണ്ടല്ലോ അവരെ ഞാൻ, ഫൗഖല്ലദീന കഫറു സത്യനിഷേധികൾക്ക് മുകളിൽ, അവരെക്കാൾ മികച്ച നിലവാരമുള്ളവരാക്കി മാറ്റും, ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാളിൽ, അന്ത്യനാൾ വരേക്കും. സുമ്മ ഇലയ്യ മർജിഉക്കും, അഞ്ചാമതായിട്ട് പരലോകത്തോട് ചേർത്ത് പറയാണ് പിന്നെ നിങ്ങളുടെ എല്ലാം മടക്കം എന്നിലേക്കാണ്. ഫഅഹ്കുമു ബൈനക്കും, അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കും. ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടായ വിഷയത്തിൽ തീരുമാനം കൽപ്പിക്കും. ഇവിടെ ഇന്നി മുത്തവഫീക, ഇതാണല്ലോ തുടക്കം. തവഫ എന്ന വാക്കിന് ശരിക്കും അർത്ഥം പൂർണമായി പിടിച്ചെടുത്തു എന്നാണ്, പൂർണമായി വസൂൽ ചെയ്തു, തിരിച്ചു പിടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വഫ എന്ന വാക്കിന് പൂർത്തീകരിച്ചു എന്നാണ്, ഒരു കാര്യം പൂർണമായ അർത്ഥത്തിൽ നിർവഹിക്കുന്നതിനാണ് വഫ പറയാം. തവഫ പറയുമ്പോൾ തിരിച്ചു പിടിക്കുക എന്നതാണ്, പൂർണമായും തിരിച്ചു പിടിക്കുക എന്നാണ്. ആയുസ്സിനെ തിരിച്ചെടുത്തു, അതും അതിന്റെ ഭാഗമാണ് അല്ലെ. ജീവിതം എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും കൂടി ചേർന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ തിരിച്ചെടുക്കലാണ് യഥാർത്ഥത്തില് ആയുസ്സിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവ് തിരിച്ചു പോവുകയാണ് എന്ന ആശയത്തില് മരണത്തിനും ഈ വാക്ക് പ്രയോഗിച്ചു. ക്രമേണ മൗത്ത് എന്ന, മരണം എന്നതിന് ഉപയോഗിക്കുന്ന മൗത്ത് ഉണ്ടല്ലോ, ആ വാക്കും വഫാത്ത് എന്ന വാക്കും ഒരേപോലെ ഉപയോഗിക്കപ്പെട്ടു ആയുസിന്റെ പൂർത്തീകരണം എന്ന നിലക്ക്. നമ്മളും അങ്ങനെയാണല്ലോ, പലരും മരണപ്പെടുമ്പോ വഫാത്ത് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നിശ്ചയിച്ച ആയുസ് അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നായിരിക്കും. ഇവിടെ എന്താണ് ആശയം? തിരിച്ചു വിളിച്ചു എന്നാണോ മരിപ്പിച്ചു എന്നാണോ? ഇതിവിടെ അല്പം ഗൗരവതരമായൊരു ചർച്ചയാണ്, അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. വ്യാഖ്യാതാക്കൾക്കിടയിൽ തന്നെ വ്യത്യസ്ത വീക്ഷണം ഈ വിഷയത്തിലുണ്ട്. ഒരു വിഭാഗം പറയുന്നത് മരണം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ്. അപ്പൊ നീ അവരുടെ വധ ഗൂഢാലോചനക്ക് ഇരയാവില്ല. അല്ലാഹു തആല ഈസ അലൈഹി ഇസ്ലാമിന് വാക്കുകൊടുക്കാണ്, അവരുടെ വധ ഗൂഢാലോചനക്ക് ഇരയാവില്ല, അവരുടെ കയ്യാൽ താങ്കൾ വധിക്കപ്പെടില്ല. ആയുസ് പൂർത്തിയാക്കി സ്വാഭാവികമായ മരണം വരിച്ച് താങ്കൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു. അവര് താങ്കളെ വധിക്കുന്നതിന് മുമ്പ് അള്ളാഹു താങ്കളെ മരിപ്പിക്കും, അവർക്ക് തൊടാൻ കഴിയില്ല. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം. വറാഫിഉക, ആത്മാവിനെ അള്ളാഹുവിലേക്ക് ഉയർത്തും എന്നാണ് അവരതിന് വ്യാഖ്യാനിക്കുന്നത്. പദവിയുടെ ഉയർച്ച എന്ന നിലയ്ക്ക്, പദവിയുടെ ഉയർച്ച, ശരീരത്തെ ഉയർത്തുക എന്നല്ല, മറിച്ച് ഒരാളുടെ പദവിയെ ഉയർത്തുക എന്നാണ് അവർ വിശദീകരിക്കുന്നത്. നമ്മള് ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, വർഫാനി, എന്നെ നീ ഉയർത്തണമേ. അവിടെ എന്താ ഉദ്ദേശം? ഉടലോടെ ഉയർത്തുക എന്നാണോ? അങ്ങനെയല്ല അവിടെ ഉദ്ദേശം. അവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് നീ പരലോകത്ത് പദവികൾ ഉയർത്തണമേ എന്നാണ്. വറഫഅനാഹു മക്കാനൻ അലിയ, ഇദ്രീസ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ പഠിച്ചവൻ പറയുന്നുണ്ട്, ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹു തആല ഉയർത്തി എന്നാണ്. ഉടലോടെ ഉയർത്തി എന്നല്ല അതിന്റെ ആശയം. അങ്ങനെ ചില കഥകൾ ഉണ്ടെങ്കിലും ഇദ്രീസ് അലൈഹിസ്ലാമിനെ ശാരീരികമായിട്ട് ഉയർത്തിയ നല്ല ഉദ്ദേശം, മറിച്ച് പദവി ഉയർത്തി. അപ്പൊ ഈസാ അലൈഹിസ്ലാമിന്റെ പദവി ഉയർത്തും എന്ന് മാത്രമാണ് റാഫിഉക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത. എന്നാൽ ഈസാ അലൈഹിസ്ലാമിനെ ദുനിയാവ് തന്നെ മരിപ്പിക്കും, എന്നിട്ട് ആ ആത്മാവിനെ ആകാശത്തേക്ക് ഉയർത്തും, എന്നിട്ടോ ഇഹലോകത്ത് അദ്ദേഹത്തിന്റെ യശസ് വർദ്ധിപ്പിക്കും. അപ്പൊ സ്വാഭാവിക മരണത്തിന് തവഫ എന്ന വാക്ക് പ്രയോഗിക്കും എന്നുള്ളതാണ് അവര് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്ക് തവഫ എന്ന വാക്ക് അപകടത്തിനോ വധത്തിനോ ഉപയോഗിക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കണം. മറിച്ച് ശരീരം സ്വാഭാവികമായി ഇവിടുന്ന് വിട്ടുപോകുന്ന സ്വാഭാവിക മരണത്തിന് മാത്രമാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോ യഹൂദർ ഈസാ അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയാണല്ലോ, അതിൽ നിന്ന് അള്ളാഹു തആല ഈസാ അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ പോവാണ്. പക്ഷെ യഹൂദർ പിന്നെ എന്താ അവകാശപ്പെട്ടത്? ഞങ്ങൾ ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റി എന്നാണ് അല്ലെ, കുരിശിലേറ്റിയിട്ടുണ്ട്. ഇന്നാ ഖതൽനൽ മസീഹ ഈസാ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ മസീഹിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്നവര് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ നിന്നെ ഞാൻ പൂർണമായി എടുക്കും എന്ന് പറഞ്ഞാല് തിരിച്ചു വിളിക്കും എന്ന് തന്നെയാണ് ആശയം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇതാണ് കൂടുതൽ ആധികാരികം. എങ്ങനെ തിരിച്ചു വിളിക്കും? ശരീരത്തോടു കൂടി തന്നെ താങ്കളെ നാം ഉയർത്തും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തവഫ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതാണ്. ഖുർആനിൽ തന്നെയും തവഫ എന്ന വാക്കിന് മരിപ്പിച്ചു എന്നല്ലാത്ത രൂപത്തിൽ ഒരുപാട് പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, സൂറത്തുൽ അൻആം 60-ാമത്തെ ആയത്തിലുണ്ട്, നിങ്ങളെ രാത്രി വേളയിൽ മരിപ്പിക്കുന്നത് അവനാണ്, എന്നിട്ട് പകലിലോ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. അപ്പൊ ആ മരണം എന്താണ്? ഉറക്കമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത്. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല സൂറത്തുൻ നിസാഇൽ 157-158 നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗമാണ്. അവിടെ അള്ളാഹു ഖണ്ഡിതമായി പറയുന്നുണ്ട് വമാ ഖതലൂഹു വമാ സലബൂഹു, ഈസാ അലൈഹിസ്സലാമിന് അവർ വധിച്ചിട്ടില്ല കുരിശിലേറ്റിയിട്ടില്ല, ബൽ റഫഅഹുല്ലാഹു ഇലൈ, അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവർ കുരിശിലേറ്റി എന്ന് പറയുന്ന വാദത്തെ കൃത്യമായിട്ട് ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സൂറത്തുൻ നിസാ 159-ൽ വേറൊരു കാര്യം പറയുന്നത് വഇമ്മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ ആരും ഉണ്ടാവില്ല, ഇല്ലാല യുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി, ഈസാ അലൈഹിസ്സലാമിന്റെ മരണത്തിന് മുമ്പായിട്ട് ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഖബ്ല മൗതിഹി, അതേതാ മൗത്ത്? ഈസാ അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടു, ഇനി അന്ത്യനാളിൽ ഈസാ അലൈഹിസ്സലാം തിരിച്ചു വരും, എന്നിട്ട് ഈ ഭൂമിയിൽ ഈസാ അലൈഹിസ്സലാം വഫാത്താവും, യഥാർത്ഥ മരണം സംഭവിക്കും. അതിനു മുമ്പായിട്ട് അന്ന് ജീവിച്ചിരിപ്പുള്ള സകലരും ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിക്കും എന്നാണ് സൂറ നിസാഇൽ തന്നെ 159-ൽ പറയുന്നത് എന്ന് കാണാം. എല്ലാ വേദവാഹകരും അന്ന് ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ മരിച്ചിട്ടില്ല, മരിക്കും മുമ്പ് ഭൂമിയിലേക്ക് വരും, ഭൂമിയിലെ സകല മനുഷ്യരും ആ സമയത്ത് അദ്ദേഹത്തിൽ വിശ്വസിക്കും, അദ്ദേഹം അക്രമം തുടച്ചു നീക്കിയിട്ട് നല്ലൊരു ലോകം പണിയും എന്നൊക്കെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇനി മുതവഫീക വറാഫിഉക എന്ന പ്രയോഗം ഈ കുരിശു മരണത്തെ വളരെ ശക്തമായിട്ട് നിഷേധിക്കുന്നുണ്ട്. ഉയർത്തലിനെ, ഈസാ അലൈഹിസ്സലാമിനെ ശാരീരികമായി തന്നെ ഉയർത്തി എന്നതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവിക മരണമാണെങ്കിൽ നിന്നെ ഉയർത്തും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ആശയങ്ങളില്ല. ആര് മരിച്ചാലും ആത്മാവിനെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനാൽ അതിലൊരു അത്ഭുതമില്ല, വലിയൊരു വാഗ്ദാനം എന്ന രൂപത്തിൽ പറയാൻ മാത്രമില്ലല്ലോ. ഈസാ അലൈഹിസ്സലാമിനെ ഇവിടെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് എന്ന് നമ്മൾ പറയണ്ടായി. ആ അതിനുള്ള സാന്ത്വന വാക്കുകളാണ്, വധ ഗൂഢാലോചന നടക്കുമ്പോൾ രക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാന്ത്വന വാക്കുകളാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ ആ ആശയത്തിൽ തന്നെയാണ് ഇവിടെ നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ കുരിശ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് ഈസാ അലൈഹിസ്സലാമിന്റെ 12 ശിഷ്യരിൽ ഒരാളുണ്ട്, ബർണബാസ് എന്നൊരു ശിഷ്യൻ. ആ ശിഷ്യനെ കുറിച്ച് ക്രൈസ്തവരൊന്നും പറയാറില്ല, കാരണം അവർ പിന്നീട് കടത്തിക്കൂട്ടിയ കൃത്രിമങ്ങളൊക്കെയും പൊളിച്ച ആളാണ് ബർണബാസ്. മത്തായി, മാർക്കോസ്, യോഹന്നാൻ, ലൂക്കോസ് ഈ 4 പേരുടെ സുവിശേഷങ്ങളാണ് അറിയപ്പെട്ടത് അവർക്കിടയിൽ. എന്നാൽ ബർണബാസിന്റെ സുവിശേഷമുണ്ട്, അത് മലയാളത്തിൽ നമുക്ക് ലഭിക്കും. അത് പ്രസിദ്ധീകരിച്ചത് ക്രൈസ്തവ സഹോദരങ്ങളല്ല, എന്നതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ആ ബർണബാസിന്റെ സുവിശേഷത്തില് ഈ കുരിശ് സംഭവത്തെ കുറിച്ച് പറയുന്ന എന്താണെന്നറിയാം? ഒറ്റുകാരനായ യൂദാസ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈസാ അലൈഹിസ്സലാമിന് ഒറ്റുകൊടുത്ത ആള്, പട്ടാളക്കാരെയും കൊണ്ട് യേശുവിന്റെ സങ്കേതത്തിലേക്ക് വന്നു. ബർണബാസിന്റെ സുവിശേഷമാണ്. എന്നിട്ട് വീട്ടിന്റെ അകത്തേക്ക് ഉൾവലിഞ്ഞ യേശുവെ മാലാഖന്മാർ വന്ന് ജനൽ വഴി പുറത്തു കടത്തി. ഈസാ അലൈഹിസ്സലാം പട്ടാളക്കാർ കണ്ടപ്പോ വീട്ടിന്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു. അപ്പൊ ജനൽ വഴി മലക്കുകൾ വന്നിട്ട് ഈസാ അലൈഹിസ്സലാമിനെ പുറത്ത് കടത്തിയിട്ട് മാനത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ബർണബാസിന്റെ സുവിശേഷം. അപ്പൊ ശിഷ്യരൊക്കെ ആ വീട്ടില് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റുകാരനായ യൂദാസ് ഉണ്ടല്ലോ, യൂദാസും പട്ടാളക്കാരാണ് വീട്ടിൽ കയറിയത്. യൂദാസ് നേരെ യേശുവിന്റെ മുറിയിലേക്ക് തന്നു. അപ്പോ ദൈവം എന്ത് ചെയ്തു? യൂദാസിന്റെ ശബ്ദവും രൂപവും യേശുവിൻ്റെത് പോലെയാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് യൂദാസിന് സംഭവം മനസ്സിലാവുന്നില്ല. യൂദാസ് യേശുവിന്റെ ശിഷ്യന്മാരെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, യേശു എവിടെ? അപ്പൊ യൂദാസ് ശരിക്കും യേശുവിന്റെ അതേ രൂപത്തിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അവര് തിരിച്ചു ചോദിക്കുകയാണ്, പ്രഭോ അങ്ങാണല്ലോ ഞങ്ങളുടെ യജമാനൻ, അങ്ങ് ഞങ്ങളെ മറന്നുവോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്ക് പിന്നാലെ പട്ടാളക്കാരകത്തേക്ക് കയറി, യേശു അകത്തുണ്ട് എന്നാണല്ലോ അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ നോക്കുമ്പോ യേശുവിന്റെ അതേ രൂപത്തിൽ ഒരാള് നിൽക്കുന്നു. അവര് പട്ടാളക്കാര് യേശു ഈ യൂദാസിനെ പിടിക്കുകയാണ് യേശുവാണെന്ന് കരുതിയിട്ട്. അപ്പൊ യൂദാസ് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ യേശുവല്ല യൂദാസാണ് എന്നയാള് കരഞ്ഞുകൊണ്ട് പറയാണ്. പക്ഷെ അവര് അത് വിശ്വസിക്കാതെ പിടിച്ചോണ്ട് പോയി, എന്നിട്ട് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി, യേശു എന്ന് ധരിച്ച് വിചാരണ ചെയ്ത് കുരിശിൽ തറച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ യേശു ശിഷ്യർ കരുതിയത് ഇത് യേശു തന്നെയാണ് എന്നായിരുന്നു. അവര് വല്ലാതെ ദുഃഖിച്ചു. പിന്നീട് ആരോ ആരൊക്കെ ചേർന്നിട്ട് ആ ശ്മശാനത്തിൽ നിന്ന് ജഡം പുറത്തെടുത്തു കൊണ്ടുവന്നു അത്രേ. ചില ശിഷ്യന്മാര് അത് മോഷ്ടിച്ചെടുത്തു എന്നാ പറയുന്നത്. എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റതായിട്ട് അവര് തന്നെ പ്രചരിപ്പിച്ചു. അതാണ് ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ ഇന്ന് നിലവിലുള്ള ക്രൈസ്തവ ആചാരങ്ങളുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന രൂപത്തിലാണ് ബർണബാസിന്റെ സുവിശേഷം പറയുന്നത്. ഇത് യാഥാർത്ഥ്യം ആണോ, ഇനി ഇതിൽ വല്ല കടത്തിക്കൂട്ടലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഖുർആനിക പരാമർശങ്ങളോട് കൂടുതൽ യോജിച്ചു നിൽക്കുന്ന ഒരു പ്രയോഗം നമുക്കിതില് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, യാ ഈസ ഇന്നി മുതവഫീക, നിശ്ചയം നിന്നെ തിരിച്ചു പിടിക്കുന്നവനാണ് ഞാൻ, വറാഫിഉക ഇലയ്യ, എന്നിലേക്ക് നിന്നെ ശാരീരികമായി തന്നെ ഉയർത്തുന്നവനുമാണ്. മാത്രമല്ല, വ മുതഹ്ഹിറുക മിനല്ലദീന കഫറു, അന്നത്തെ യഹൂദികളാണ് ഇവിടെ കഫറു എന്ന് ഉദ്ദേശിക്കുന്നത്. ആ യഹൂദരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരുടെ വൃത്തികെട്ട നിലപാടുകളിൽ നിന്നും നിന്നെ ശുദ്ധി ചെയ്യും, നിന്നെ മാറ്റി നിർത്തും. എന്താ പറഞ്ഞത്? താങ്കളെ പിൻപറ്റുന്നവരെ നാം മികച്ചവരാക്കും, സത്യനിഷേധികളെക്കാൾ ഉന്നതങ്ങളിൽ ആക്കും അന്ത്യനാൾ വരേക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ ആരാണ് അല്ലദീന തബഊക, താങ്കളെ പിൻപറ്റുന്നവർ എന്ന് പറഞ്ഞത് ആരാണ്? ഹവാരികളാണ് എന്നാണ് ഒരു വീക്ഷണം. ഈസാ അലൈഹിസ്സലാമിൽ ആദ്യം വിശ്വസിച്ചത് അവരാണല്ലോ, അവരെയാണ് മികച്ചവരാക്കുക. ലോകാവസാനം വരെ അവരെ പുണ്യാളന്മാരായിട്ട് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ ഖുർആനിലും ഹവാരികളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇലാ യൗമിൽ ഖിയാമ എന്ന് വരുമ്പോ ഹവാരികൾ മാത്രമായിരിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചർച്ച. ഹവാരികൾ ആ ഗണത്തിൽപ്പെടും, എന്നാൽ അന്ത്യനാൾ വരേക്കും അവരുടെ മഹത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അവര് മാത്രമായിരിക്കില്ലല്ലോ എന്നാ. മറ്റൊരു അഭിപ്രായം, ക്രൈസ്തവ സമൂഹവും ഈ ഗണത്തിൽപ്പെടും. ഈസാ അലൈഹിസ്സലാമിനെ പിൻപറ്റിയവർ എന്ന നിലയ്ക്ക് യഹൂദരെക്കാളും ക്രൈസ്തവർ ശക്തരാകും. ഇന്ന് ലോകത്ത് അങ്ങനെയാണല്ലോ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത്. ആൾബലത്തിലും അതുപോലെ മറ്റ് സാമ്പത്തിക ശേഷിയിലും നേതൃരംഗത്തും ഒക്കെ അവരാണ് കൂടുതൽ സജീവം. യഹൂദർ പലപ്പോഴും കുതന്ത്രങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലദീന തബഊക, യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാമിനെ പിൻപറ്റിയവർ എന്നാണ് ശരിക്കും ഉദ്ദേശം. അങ്ങനെ വരുമ്പോ ക്രൈസ്തവര് ഇന്ന് ഒരുപാട് വ്യതിചലനങ്ങൾ സംഭവിച്ചവരാണ്, ബിംബാരാധനയിൽ വരെ അവർ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആരെ കുറിച്ചായിരിക്കും? അപ്പൊ മൂന്നാമത്തെ അഭിപ്രായം, ഹവാരികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ സമൂഹവുമാണ്. കാരണം ഈസാ അലൈഹിസ്ലാമിന്റെ അതേ അധ്യാപനങ്ങൾ പിന്നീട് നടപ്പിലാക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്ലാമിക സമൂഹമാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മൂന്ന് വിഭാഗം എന്ന് പറയാം. ഒന്ന് ഹവാരികളാണ്, രണ്ടാമത്തേത് ക്രൈസ്തവരാണ്, മൂന്നാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ്. തുടർന്ന് പറയാണ് തുമ്മ ഇലയ്യ മർജിഉക്കും, അല്ലെ, പരലോകവുമായി ബന്ധിപ്പിച്ചിട്ട് എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. അന്ന് ഫഅഹ്കുമു ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഞാൻ വിധി കൽപ്പിക്കും. ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള വിഷയത്തിൽ. നമുക്ക് അവിടെ വെച്ച് പറഞ്ഞു തീർക്കാം, ഇവിടെ വെച്ചത് പരിഹരിക്കാൻ സാധ്യമല്ല. കാരണം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പല ഭിന്നതകളും ഉണ്ടായിരിക്കുന്നത്. ഇത് മുസ്ലിം സമുദായത്തിനും ബാധകമാണ്. നമ്മളും അങ്ങനെയാണല്ലോ, ഒരുപാട് വാദപ്രതിവാദം നടത്തിയവരാണ്. പക്ഷെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, പല കക്ഷിത്വവും ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവാണ്. അതിനാൽ നമുക്കുള്ള താക്കീത് കൂടി ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. തുടർന്ന് 56-57 ആയത്തുകളില് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയവർക്കും പിൻപറ്റാത്തവർക്കും നിഷേധിച്ചവർക്കും ലഭിക്കാനിരിക്കുന്ന പരിണതികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫഅമ്മല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികൾ അഥവാ യഹൂദ സമൂഹത്തിൽപ്പെട്ടവരെയാണ് ഈസാ നബിയോട് ചേർത്ത് ഇവിടെ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഫഉഅദ്ദിബുഹും, ഫ അപ്പോൾ ഉഅദ്ദിബു, ഞാൻ ശിക്ഷിക്കും. ഹും അവരെ, അദാബൻ ശദീദ, കഠിനമായ ശിക്ഷ. ഫിദ്ദുനിയ, ഇഹലോകത്തും, അതേപോലെ വൽ ആഖിറ, നാളെ പരലോകത്തും ശിക്ഷിക്കും. വമാലഹും, അവർക്കില്ല. മിൻ നാസിരീൻ, സഹായികളിൽ നിന്ന് ആരും അവർക്ക് ഉണ്ടാവുകയില്ല. ഇഹലോകത്ത് യഹൂദ വിഭാഗം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് അവർ ഇരയായിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ കോപത്തിലേക്ക് മടങ്ങിയവരാണവർ എന്ന് നേരത്തെ നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിന് മുമ്പുള്ള സമൂഹം എന്ന നിലയ്ക്കും ഇവിടെ അതിനുശേഷമുള്ള കാലഘട്ടത്തിലും അവർക്ക് ആ അവസ്ഥ ഉണ്ടാകും എന്ന് തന്നെയാണ് അള്ളാഹു ഉണർത്തുന്നത്. 57-ാമത്തെ ആയത്തില് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്, അവർക്കുള്ള വാഗ്ദാനങ്ങളാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഈ പ്രയോഗം ഖുർആൻ ധാരാളമായിട്ട് വരുന്നുണ്ട്, ഈമാനും അമലു സ്വാലിഹാത്തും, അല്ലെ, വിശ്വാസവും സൽക്കർമ്മവും. വിശ്വാസമില്ലാത്ത കർമ്മം സ്വീകരിക്കപ്പെടില്ല, കർമ്മമില്ലാത്ത കേവല വിശ്വാസമോ അതും സ്വീകരിക്കപ്പെടില്ല എന്നതാണ് ഈ പ്രയോഗത്തിന്റെ അടിസ്ഥാന തത്വം. അപ്പോ അതിനാൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച്, വിശ്വാസ കാര്യങ്ങളിലെല്ലാം വിശ്വസിച്ച്, അതിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുന്നവരുണ്ടല്ലോ, ഫയുവഫീഹിം ഉജൂറഹും, വഫാ യുവഫി, പൂർണമായി നൽകി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വഫാ യുവഫി, പൂർണമായും നൽകി. ഫയുവഫീഹിം, അവർക്ക് അവൻ പൂർണമായി നൽകും. ഉജൂറഹും, അജിർ, പ്രതിഫലം. ഉജൂറഹും, അവർക്കുള്ള പ്രതിഫലം, അതിലൊരു കുറവും സംഭവിക്കില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല. പടച്ച തമ്പുരാൻ അങ്ങേറ്റം നീതിമാനാണ്. ആ നീതി പുലരും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നവരെ അള്ളാഹു താല സ്നേഹിക്കും എന്നാണ് അവിടെ വാക്ക് തരുന്നത്. ഇത് ഹവാരികൾക്കും അതുപോലെ യഥാർത്ഥ അന്നത്തെ ക്രൈസ്തവ സമൂഹം ഉണ്ടല്ലോ, ഈസാ അലൈഹി ഇസ്ലാമിന് വിശ്വസിച്ച സമൂഹത്തിനും അതേപോലെ തന്നെ നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തിനുമുള്ള മഹത്തായ വാഗ്ദാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് അള്ളാഹു തആല ഒരു വാചകം കൂടി 58-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ദാലിക നത്സലുഹു അലൈക മിനൽ ആയാത്തി വസ്സിക്രിൽ ഹകീം. ദാലിക, അത്, അല്ലെങ്കിൽ അവയൊക്കെയും, ഏതൊക്കെയും, ഇതുവരെ പറഞ്ഞു പോയ സംഭവങ്ങളൊക്കെയും. ദാലിക നത്സലുഹു, നാം താങ്കൾക്ക് ഓതിത്തരുന്നു. അലൈക, താങ്കൾക്ക് നാം ഓതിത്തരുന്നു, കേൾപ്പിക്കുകയാണ്. മിനൽ ആയാത്ത്, ഇവ എന്താണ്? ഇവ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വസ്സിക്രിൽ ഹകീം, അതുപോലെ തന്നെ ജ്ഞാനം ഉൾക്കൊള്ളുന്ന ഉത്ബോധനവുമാകുന്നു. ഹിക്മത്ത് ഉൾക്കൊള്ളുന്ന ദിക്റാണ് ഇവയൊക്കെയും എന്നാണ് പറയുന്നത്. ദാലിക എന്ന് മാത്രം പറഞ്ഞ ആ ഒരു വാക്കില് ഈ സൂറയിൽ നേരത്തെ പരാമർശിച്ച എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇമ്രാന്റെ പത്നി, അതുപോലെ മറിയം ബീവി, സക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, തുടർന്ന് ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇവയൊക്കെയും എന്നാണ്. ദാലിക നത്സലുഹു അലൈക, ഇവയൊക്കെയും നാം താങ്കൾക്ക് ഓതിത്തരുന്നതാണ്. ഇത് കേട്ട് രസിക്കാനുള്ളതല്ല, ഒരുപാട് നല്ല ചരിത്രങ്ങൾ നമ്മൾ കേട്ടല്ലോ. വെറുതെ കേട്ട് രസിക്കാനുള്ളതല്ല, നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്ര ഗവേഷകനൊന്നും ആയിരുന്നില്ലല്ലോ, മറിച്ച് വളരെ ചെറിയ ഒരു ലോകത്ത് ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ ഇത്രയും മഹത്തരമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ യഥാതഥം താങ്കൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇതില് വലിയൊരു ആയത്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ അടയാളമാണിത്. അല്ലാതെ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതിന്റെ ഉത്തരമാണിത്. ഇത് ദൈവികമായ ദൃഷ്ടാന്തമാണ്. മാത്രമല്ല, വദിക്കിൽ ഹക്കീം, ഇത് മനസ്സിൽ ജ്ഞാനത്തിന്റെ വെളിച്ചം പരത്തുന്ന ഉത്ബോധനങ്ങളാണ്. ഇത് ശരിക്കും ഒരാൾ കേൾക്കുകയാണെങ്കിൽ അത് മതി അയാൾക്ക് ഈ സത്യദീനിലേക്ക് പ്രവേശിക്കാൻ. അത് ദിക്റുൽ ഹക്കീം എന്ന് പറയുമ്പോൾ, ഹിക്മത്ത് ഹക്കീം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ കാതൽ ഗ്രഹിച്ചവനെയാണ്, അകംപൊരുൾ മനസ്സിലാക്കിയവനെയാണ് ഹക്കീം എന്ന് പറയാൻ കഴിയാം. യുക്തിമാൻ, തത്വജ്ഞാനി എന്നൊക്കെയാണല്ലോ ഹക്കീം എന്ന വാക്കിന്റെ അർത്ഥം. അള്ളാഹു ആകട്ടെ സകല ജ്ഞാനവും തികഞ്ഞ അൽ ഹക്കീമാണ് എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ നാമമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ സൂക്തത്തിന്റെ പശ്ചാത്തലം എന്താണ്? ദാലിക നസ്ലൂഹു അലൈക്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും നാം താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു തരുന്നു. മിനൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളായിട്ട്. വദ്ദിക്കിൽ ഹക്കീം, യുക്തിഭദ്രമായ ഉത്ബോധനമായിട്ട്. എന്തായിരുന്നു നമ്മൾ ഈ പഠിച്ചു വരുന്നതിന്റെ പശ്ചാത്തലം? അത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട് ഇടക്കിടക്ക്. എന്താണ്? നജ്റാൻ നിവേദക സംഘം മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംവാദം നടത്തുകയാണ്. ആ സംവാദത്തിനിടയിലാണ് പടച്ചവൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവർക്ക് കൂടിയുള്ള ഒരു ഉത്ബോധനമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനാൽ നിങ്ങൾ ഇവിടെ വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ആരുടെ പക്ഷത്താണ് സത്യമുള്ളത്, എന്താണ് ചരിത്രപരമായിട്ട് യാഥാർത്ഥ്യം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു തആല. തുടർന്ന് അടുത്ത ആയത്തിൽ അവരുടെ ആ സംഘത്തിന്റെ, നജ്റാൻ നിവേദക സംഘത്തിന്റെ മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് വരാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون الحق من ربك فلا تكن من الممترين. 60 പേരടങ്ങുന്ന ഒരു സംഘമാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചത്. അവരിൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പൗരമുഖ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സന്ധ്യാനേരത്താണ് ഒരു മസ്ജിദ് നബവിയിൽ എത്തിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ചു, അവർക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ മസ്ജിദുൻ നബവിയിൽ തന്നെ അവർക്ക് സൗകര്യം ഒരുക്കി, എല്ലാ നിലക്കും ആതിഥ്യം നൽകിയിട്ടുണ്ട്. അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു പറഞ്ഞ് മനംമാറ്റത്തിന് പ്രേരിപ്പിക്കുക, ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിന് കഴിയുന്നില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിച്ചിട്ട് പിന്തിരിഞ്ഞു പോവുക എന്നതായിരുന്നു ഉദ്ദേശം. ആ സംവാദത്തിനിടയില് അവരുടെ ഒരു ചോദ്യമാണ്, നിങ്ങൾ ഞങ്ങളുടെ യജമാനനെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? യജമാനൻ എന്ന് പറഞ്ഞ യേശു. ഏയ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പുരോഹിതന്മാർ പിന്നെയും ചോദിക്കുകയാണ്, യേശു ഒരു അടിമയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഓ, അതാണ് വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. ശരിയാണ്, അതൊരു വസ്തുതയല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയും ദൂതനും അള്ളാഹു കന്യാമറിയമിൽ നിക്ഷേപിച്ച വചനവുമാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. റസൂലുള്ള പറഞ്ഞാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, ദൂതനാണ്, കന്യാമറിയമിൽ നിക്ഷേപിച്ച വചനവുമാണ് എന്ന് പറഞ്ഞു. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിന്റെ സവിശേഷതയാണ് പറഞ്ഞത്. അപ്പൊ അവർ ചൂടായി, ഭയങ്കരമായിട്ട് അവർ കോപിഷ്ഠരായിക്കൊണ്ട് പറഞ്ഞു, പിതാവില്ലാതെ ഏതെങ്കിലും മനുഷ്യൻ ജനിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിതാവില്ലാതെ ഏതെങ്കിലും മനുഷ്യൻ ജനിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിക്കുകയാണ്. ഉണ്ടെങ്കിൽ കാട്ടിത്തരൂ. അപ്പോഴാണ് ഈ 59 ആയത്ത് അവതരിക്കുന്നത്. സർവശക്തനായ അള്ളാഹുവിന് താൻ ഉദ്ദേശിച്ചത് എന്തും എങ്ങനെയും സൃഷ്ടിക്കാൻ കഴിയും. സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന ഒരു രീതിയുണ്ട്, മനുഷ്യ ജന്മത്തിന് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിപരമായ ഒരു രീതിയുണ്ട്. പക്ഷേ ചിലരെ അള്ളാഹു എന്ത് ചെയ്യുന്നു, പ്രകൃതിപരമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൃഷ്ടിക്കുന്നു. ഉദാഹരണം, ആദം അലൈഹിസ്ലാം തന്നെയാണ്. ആദം അലൈഹിസ്ലാമിന് മാതാവും ഇല്ല പിതാവും ഇല്ല, അതാണ് പ്രത്യേകത. പുരുഷനും സ്ത്രീയും ഇല്ലാതെയാണ് ആദം അലൈഹിസ്ലാം ജനിച്ചത്. ഹവ്വാ ബിവിയോ സ്ത്രീ ഗർഭം ധരിക്കാതെ പുരുഷനായ ആദമിൽ നിന്ന് മാത്രമായിട്ടാണ് അള്ളാഹു ഹവ്വാ ബിവിയെ സൃഷ്ടിക്കുന്നത്, അല്ലെ? ആദം അലൈഹിസ്ലാമിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആദാമിന്റെ വാരിയലിൽ നിന്ന് എന്ന് ഹദീസിൽ കാണാം. അതേപോലെ ഈസാ അലൈഹിസ്ലാമിന്റെ ജന്മം എങ്ങനെയാണ്? പുരുഷ സ്പർശമില്ലാതെ സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ടാണ്, സ്ത്രീയിൽ നിന്ന് മാത്രമാണ്. അപ്പോ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്ലാം ജീവനില്ലാത്ത മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആദമിന് ഉമ്മയുമില്ല വാപ്പയില്ല. ഹവ്വാ ബീവിക്കും അതേപോലെ തന്നെ ഉമ്മയും വാപ്പയും ഇല്ല. യഥാർത്ഥത്തിൽ ആദമിൽ നിന്നാണ് ഹവ്വാ ബീവി സൃഷ്ടിക്കുന്നത്. ഈസാ അലൈഹിസ്ലാമിന് വാപ്പയില്ലാത്ത രൂപത്തിലാണ് ജനനം ഉണ്ടായത്. യഹ്യ അലൈഹിസ്ലാമിനെ കുറിച്ച് നേരത്തെ പഠിച്ചില്ലേ? യഹ്യ അലൈഹിസ്ലാമിന്റെ പിതാവ് അങ്ങേയറ്റം വാർദ്ധക്യ അവസ്ഥയിലായിരുന്നു, മാതാവാകട്ടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു, എന്നിട്ടും അള്ളാഹു ആ കുഞ്ഞിന് ജന്മം നൽകി. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പഠിച്ചവൻ പലരെയും പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ യേശുവിന് ദിവ്യത്വം കൽപ്പിക്കുകയാണോ? ഇന്ന മസല ഈസ, നിശ്ചയം മസല ഈസ, ഈസ അലൈഹിസ്ലാമിന്റെ മാതൃക എന്തല്ലാ അള്ളാഹുവിങ്കൽ, കമസലി ആദം, ആദം അലൈഹിസ്ലാമിന്റെ മാതൃക പോലെയാണ്. ആദമിന്റെ അവസ്ഥ എന്താണോ അതേപോലെയാണ് ഈസ അലൈഹിസ്ലാമിന്റെ അവസ്ഥ. ഖലഖഹു മിൻ തുറാബ്, ആദം അലൈഹിസ്ലാമിനെ പഠിച്ചവൻ എങ്ങനെ പഠിച്ചു? ഖലഖഹു, അല്ലാഹു തആല ആദം അലൈഹിസ്ലാമിനെ പഠിച്ചിരിക്കുന്നു. മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്, അടിസ്ഥാനപരമായിട്ട് മണ്ണിൽ നിന്നാണ് പഠിച്ചത്. ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അല്ലാഹു റൂഹിനെ സന്നിവേശിപ്പിക്കുകയായിരുന്നു, ഊതുകയായിരുന്നല്ലോ. ثم قال له, എന്നിട്ട് ആ മണ്ണ് കൊണ്ടുണ്ടായ രൂപത്തോട്, ثم എന്നിട്ട്, قال അവൻ പറഞ്ഞു, ലഹു ആ രൂപത്തോട്, കുൻ, നീ ഉണ്ടാവുക, നീ സംഭവിക്കുക. ഫ, അപ്പോൾ, യക്കൂനു, അത് സംഭവിക്കുന്നു. അതാണ് കുൻ, നീ ഉണ്ടാവുക. അതൊരു കീ വേർഡാണ്, അല്ലാഹു തആല ഈ പ്രപഞ്ചം സകലവും പടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമായിട്ടാണ് ആ വാക്കിനെ കുറിച്ച് പറയുന്നത്. അതിനാൽ പിതാവില്ലാതെ ജനിച്ചതിനാൽ നിങ്ങൾ യേശുവിന് ദിവ്യത്വമുണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ, പിതാവും മാതാവും ഇല്ലാതെ ജനിച്ച ആദമിനല്ലേ അതിലേറെ ദിവ്യത്വത്തിന് അവകാശം? നിങ്ങൾ എന്തുകൊണ്ടാണ് ആദമിന് ദിവ്യത്വം കൽപ്പിക്കാത്തത് എന്ന വല്ലാത്ത യുക്തിഭദ്രമായൊരു ചോദ്യമാണ് പടച്ചതമ്പുരാൻ ഈ ആയത്തിലൂടെ ചോദിച്ചത്. അപ്പൊ എന്നിട്ട് എന്തുകൊണ്ടാണ് യേശുവെ മാത്രം ദൈവപുത്രനും ദൈവവുമാക്കി മാറ്റിയത്? അതിലെന്ത് ന്യായമാണുള്ളത്? ഈ ചോദ്യത്തിന് മുമ്പില് അവര് മുട്ടുകുത്തിപ്പോയി, അവർക്കൊരു മറുപടിയും പറയാനുണ്ടായില്ല. സാധാരണഗതിയിൽ ഈ ചോദ്യത്തിന് ബൈബിളിൽ പലയിടത്തും ഇങ്ങനെ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും ആളുകൾ മറുപടി പറയാം. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇന്നും ക്രൈസ്തവ പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ മറുപടി പറയും. ബൈബിളിൽ ദൈവപുത്രൻ എന്ന് യേശുവിനെ മാത്രമാണോ വിളിച്ചത്? അല്ല, ആദം അലൈഹിസ്ലാമിനെ വിളിച്ചിട്ടുണ്ട്, മലക്കുകളെ വിളിച്ചിട്ടുണ്ട്, യാക്കൂബ് അലൈഹിസ്ലാമിനെ ഒക്കെ വിളിച്ചതായിട്ട് കാണാം. അതിനാൽ ഈ വിളി വംശബന്ധം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിളിയല്ല. പടച്ചവന്റെ വംശത്തിൽപ്പെട്ടവരാണോ നമ്മള്? അങ്ങനെയാണല്ലോ പിതാവും പുത്രനും ആകുന്നത്. അങ്ങനെ ഒരു വംശബന്ധം ഇല്ലല്ലോ. അവിടെ വിളിക്കുന്നത് ആ ഒരു ആദർശ ബന്ധം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ദാസനും ഉടമയും എന്ന ഉദ്ദേശത്തിൽ, ദാസനും യജമാനനും എന്ന ആശയത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് മൊത്തത്തിൽ ആ സന്ദർഭം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ കൃത്യമായൊരു മറുപടി അള്ളാഹു ഇവിടെ അവർക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന മസല ഈസ, നിശ്ചയം ഈസ അലൈഹിസ്ലാമിന്റെ മാതൃക, ഇന്ദല്ലാ അള്ളാഹുവിങ്കൽ, കമസലി ആദം, ആദം അലൈഹിസ്ലാമിന്റെ മാതൃക പോലെ തന്നെയാണ്. ഖലഖഹു, ആദമിനെ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്. ثم قال له, എന്നിട്ട് അവൻ അതിനോട് പറഞ്ഞു, കുൻ, നീ ഉണ്ടാവുക, സംഭവിക്കുക. ഫയകൂൻ, അങ്ങനെ അത് സംഭവിച്ചു. അതിനാൽ അബദ്ധങ്ങളിൽ, തെറ്റിദ്ധാരണകളിൽ, ആശയക്കുഴപ്പത്തിൽ അകപ്പെടേണ്ടതില്ല. 60-ാമത്തെ ആയത്തില് പടച്ചോൻ അത് പറയാണ്, അൽ ഹഖു മിർ റബ്ബിക്, ഫലാത്തക്കും മിനൽ മുംതരീൻ. അൽ ഹഖ്, യാഥാർത്ഥ്യം, സത്യം. അൽ ഹഖ് മിർ റബ്ബിക, നിന്റെ നാഥനിൽ നിന്നുള്ളതാണ്. ആരോടാ പറയുന്നത് ഇവിടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലേ? നിന്റെ നാഥനിൽ നിന്നുള്ള ഉള്ളതാണ് യഥാർത്ഥ സത്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ലക്ഷ്യം ആരായിരിക്കും? മൊത്തം സമൂഹമാണ് ലക്ഷ്യമാക്കപ്പെടുന്നത്. ഫലാ തക്കും മിനൽ മുംതരീൻ, അതിനാൽ ലാ അരുത്, തക്കുൻ, നീ ആകരുത്, മിനൽ മുംതരീൻ, സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഇംതറ, സംശയിച്ചു. മിറാ, സംശയം എന്ന വാക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് വരുന്നു. മിറാ എന്ന് പറഞ്ഞാല് ന്യായത്തിന്റെയോ തെളിവിന്റെയോ അടിസ്ഥാനമില്ലാതെ വെറുതെ സംശയിക്കാം. അതിനാണ് മിറാ എന്ന വാക്ക് ഉപയോഗിക്കുക. വെറും ഊഹത്തെ ആധാരമാക്കിയിട്ട് ഉള്ള തർക്കങ്ങൾ ഉണ്ടാക്കുക, അതിനൊരിക്കലും വഴങ്ങിക്കൊടുക്കരുത് എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടായിരുന്നോ? ഒരു സംശയവും ഇല്ലായിരുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. റസൂലിനോട് ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം? കാരണം പല വിധത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അത്തരം ആശയക്കുഴപ്പങ്ങളില് വിശുദ്ധ ഖുർആനിന്റെ വാഹകർ, അന്ത്യപ്രവാചകന്റെ അനുയായികൾ അകപ്പെട്ടു പോകരുത്. ഖുർആൻ ദൈവികമാണ്, ദൈവിക വചനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം എന്നാണ് ഉണർത്തുന്നത്. നജ്രാൻ നിവേദക സംഘവുമായിട്ട് നടന്ന സംവാദം തന്നെയാണ് ഇവിടെയും പശ്ചാത്തലം. റസൂലുള്ളാഹിനോട് പറയുമ്പോഴും അവരെയാണിത് ബോധ്യപ്പെടുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം, യാഥാർത്ഥ്യം ഗ്രഹിക്കണം, വേദത്തിൽ വരുത്തിയ മാറ്റത്തിരുത്തലുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഗ്രഹിക്കാൻ ശ്രമിക്കണം എന്ന് അല്ലാഹു തആല അവരെ കൂടി ഈ സൂക്തങ്ങളിലൂടെ ഉണർത്തുകയാണ് എന്ന് മനസ്സിലാക്കാം. ഈ വിഷയം കൂടുതലായിട്ട് നമുക്ക് സൂറത്തു നിസാഇൽ പിന്നീട് വരുമ്പോൾ ഗ്രഹിക്കുവാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവന്റെ അനേകം ദൂതന്മാരിൽ ഒരു ദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പിറവി സവിശേഷമായ അവസ്ഥയിലായിരുന്നു എന്ന് മാത്രം. ഈസാ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട മഹത്തായ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ, അവയും സവിശേഷമായിരുന്നു. അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം ഈസാ അലൈഹി ഇസ്ലാം ദൈവമോ ദൈവപുത്രനോ ആണ് എന്ന് സങ്കല്പിച്ചു പോയത്. അതിനാൽ തിരിച്ചറിവുണ്ടാകണം, സത്യത്തിലേക്ക് തിരിച്ചു വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ആ സമൂഹത്തെ മുഖ്യമായിട്ടും ഉണർത്തുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിലയ്ക്ക് പൂർവ മതങ്ങളും വേദങ്ങളും തമ്മിലുള്ള താരതമ്യ പഠനം നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കാൻ ഉപകരിക്കും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അരുളുന്ന അരുളപ്പാടുകൾ, അവയുടെ കൃത്യത, അവയുടെ വ്യക്തത എത്രത്തോളാണ് എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നു. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ പ്രബോധകന്മാരായിട്ട് മാറണം. സമൂഹവുമായിട്ട് സംവദിച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള ശ്രമം കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നേരായ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കുമെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവനെ, ദീനിനെ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. പഠിച്ചവനെ, പൂർവ്വവേദക്കാർക്ക് സംഭവിച്ചതുപോലുള്ള വ്യതിചലനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. പ്രവാചകനെ പ്രവാചകനായി തിരിച്ചറിയുവാനും അതേപോലെ തന്നെ മഹത്തുക്കളായ വ്യക്തികളെ അവരുടേതായ തലങ്ങളിൽ ഉൾക്കൊള്ളുവാനുമുള്ള അറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബെ. അന്ധമായ വ്യക്തി പൂജയിലേക്കും ആരാധനാഭാവത്തിലേക്കും പോകുന്നതിൽ നിന്ന് ഞങ്ങളുടെ മനസ്സുകളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. മിതമായ നിലപാടുകൾ വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. പഠിച്ചവനെ, കാര്യങ്ങൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരാണ് റബ്ബെ, ഞങ്ങളെ കാക്കണേ നാഥ. പഠിച്ചവനെ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഉത്തമമായ നാളുകളാണല്ലോ ഇത് റബ്ബെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ നാഥ. ഒരുപാട് സഹോദരങ്ങൾ വെന്റിലേറ്ററുകളിലാണ്, പലർക്കും ആശുപത്രിയിൽ ബെഡ് ലഭിക്കാതെ, ICU പ്രവേശിക്കാൻ പറ്റാതെ, ആസ്പത്രിയിൽ അഡ്മിഷൻ കിട്ടാതെ വരാന്തയിൽ കിടക്കുന്ന അവസ്ഥയാണ് റബ്ബെ. പഠിച്ചവനെ, ഈ ലോകത്ത് നീ കാക്കണേ റബ്ബെ. ഈ ഗുരുതരമായ മുസീബത്തിൽ നിന്ന് ലോക ജനതയെ കാത്തുരക്ഷിക്കണേ നാഥ. പഠിച്ചവനെ, ദീനിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. നിനക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണേ നാഥ. പള്ളികളൊക്കെ വീണ്ടും അടഞ്ഞു തുടങ്ങുകയാണ് നാഥ. നിന്നിലേക്ക് മടങ്ങുവാൻ, നിന്നോട് പാതിരാവുകളിൽ കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വാർത്ത് ശുദ്ധി ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. രോഗങ്ങളിൽ നിന്ന് കാക്കണേ നാഥ. മാനസിക പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം നൽകണേ റബ്ബെ. പഠിച്ചവനെ കുടുംബപരമായ അസ്വസ്ഥതകൾക്ക് പരിഹാരം നൽകണേ റബ്ബെ. വിട്ടുവീഴ്ചയുടെ വിശാല മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബെ. നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ റബ്ബെ. ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ പാപികളാണ്, പല അബദ്ധങ്ങളും സംഭവിച്ചവരാണ്. എന്നാലും നീ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ. സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ എന്റെ ദാസന്മാരെ നിങ്ങള് പടച്ചോന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ടാന്ന്. അതുകൊണ്ടല്ലേ റബ്ബെ പിന്നെയും പിന്നെയും ഞങ്ങൾ നിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഥ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബെ. ഞങ്ങളുടെ കൈകളെ തട്ടി മാറ്റല്ല റബ്ബെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ റബ്ബെ. പ്രയാസങ്ങൾ എളുപ്പമാക്കി തരണേ റബ്ബെ. നീ ഞങ്ങളെ പരീക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളാൽ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല റബ്ബെ. ഞങ്ങൾക്ക് ഈ പരീക്ഷണങ്ങളെ താങ്ങാനുള്ള സബറും തവക്കുലും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പലരുടെയും മാതാപിതാക്കൾ, പലരുടെയും മക്കൾ, പലരുടെയും ഇണതുണകൾ, പലരുടെയും സഹോദരങ്ങൾ നിന്നിലേക്ക് ഇതിനകം യാത്രയായി കഴിഞ്ഞിരിക്കുന്നല്ലോ റബ്ബെ. അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ രോഗബാധിതരായ പലരുമുണ്ട്. ഷെയ്ഖ് യൂസഫുൽ കർബാവി മുതല് പടച്ചവനെ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഒരുമിച്ച് ചേർക്കണേ റബ്ബെ. പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫ ശാഹിദൻ ലന ലാ ശാഹിദൻ അലൈന وجعله حجة لنا لا حجة علينا. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. ربنا تقبل منا دعاءنا وصلاتنا وركوعنا وسجودنا وتلاوتنا وصدقاتنا وسائر أعمالنا يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا وجلاء صدورنا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله.